ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഫിസിക്സ് അധ്യാപകനായ ഹക്കിം സാറാണ് അവനോട് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വായിക്കാൻ നിർദ്ദേശിച്ചത്. അവന് ഭൌതികശാസ്ത്രത്തോടുള്ള താൽപര്യം അറിയാവുന്ന ആളായിരുന്നു അദ്ദേഹം. ലൈബ്രറിയിൽ നിന്ന് പുസ്തകമെടുത്ത് വായന തുടങ്ങിയ അവന് രസം പിടിച്ചു തുടങ്ങി. പ്രപഞ്ചത്തിലെ ഏറെ സങ്കീർണമായ ബ്ലാക്ക് ഹോളിനെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സ്പേസും ടൈമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ വ്യക്തമായി അറിയാനുള്ള കൗതുകത്തോടെ അവൻ വായന തുടങ്ങി. ആദ്യ അധ്യായത്തിലെ രസകരമായ കഥയിലൂടെ അവന്റെ വായന പുരോഗമിച്ചു. ആ കഥ ഭൂമിയെ താങ്ങുന്ന ആമകളുടെ കഥയാണ്. ഭൂമി പരന്നിട്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുടെ വിശ്വാസമായിരുന്നു ആ കഥ. ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശദീകരിച്ച ഒരു ശാസ്ത്രജ്ഞനോട് ഒരിക്കൽ പ്രായമുള്ള സ്ത്രീ ചോദിച്ചു, "വിഡ്ഢിതം, ഭൂമി പരന്നിട്ടാണ്, ഭീമാകാരനായ ആമയുടെ മുകളിലാണ് ഈ പരന്ന ഭൂമിയുള്ളത്." ശാസ്ത്രജ്ഞൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "അങ്ങനെയെങ്കിൽ ഭൂമിയെ താങ്ങി നിൽക്കുന്ന ആ ആമ എവിടെയാണ് നിൽക്കുന്നത്?" ചോദ്യം കേട്ടയുടൻ പ്രായമായ സ്ത്രീ പറഞ്ഞു, "യു ആർ വെരി ക്ലവർ യങ് മാൻ, അതിബുദ്ധിമാനാണ് നീ. പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, ഇറ്റ്സ് ടേർട്ടിൽസ് ഓൾ ദ വേ ഡൗൺ, അതിങ്ങനെ ഒന്നിന് താഴെ ഒന്നായി അനന്തമായി നീളുന്നതാണ് എന്ന്." ഇങ്ങനെ ഭൂമി പരന്നിട്ടാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഗോളാകൃതിയിലുള്ള ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് ആളുകൾക്ക് ധാരണയുണ്ടായതിനെക്കുറിച്ച് ഹോക്കിൻസ് വിവരിക്കുന്നു. പക്ഷെ ആദ്യ അധ്യായം കഴിഞ്ഞപ്പോൾ തന്നെ അവന് ചില സംശയങ്ങൾ ഉടലെടുത്തു. അത് ഭീമാകാരമായ പ്രപഞ്ചത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമൊക്കെ വായിച്ചപ്പോൾ ഉടലെടുത്തതാണ്. ഈ പ്രപഞ്ചത്തിൽ താനെന്ന മനുഷ്യജീവി എത്ര നിസ്സാരനാണ് എന്ന ബോധം അവന്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് അധ്യാപകനെ കണ്ടപ്പോൾ അവൻ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, "എനിക്കൊരു ഉത്തരം വേണം സർ."
"എന്തുത്തരം?"
"ഈ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ എത്ര നിസ്സാരന്മാരാണ് എന്ന ചോദ്യത്തിനുത്തരം." അധ്യാപകന് അവന്റെ ഉള്ളിൽ ഉടലെടുത്ത സംശയത്തിന്റെ കാരണം മനസ്സിലായി. ഡയറക്റ്റായി ഉത്തരം പറയുന്നതിന് പകരം അദ്ദേഹം അവനോട് ഒരു മറുപടി ചോദ്യം ചോദിച്ചു. "നിന്നെ ഒരു വിമാനത്തിൽ കയറ്റി സഹാറ മരുഭൂമിയിൽ കൊണ്ടിടുന്നു എന്ന് വിചാരിക്കുക. നീ അവിടെ നിന്ന് ഒരു തരി മണലെടുത്ത് 1 മില്ലിമീറ്റർ മുന്നോട്ടിടുന്നു. എന്താണ് അതിന്റെ അർത്ഥം?" അവനത് തമാശയായി തോന്നി. "എന്തർത്ഥം? സഹാറ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഞാൻ മരിക്കും, അല്ലാതെ എന്തു കാര്യം?" അധ്യാപകൻ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. "വിശാലമായ മരുഭൂമി, കണ്ണെത്താതെ പരന്നുകിടക്കുന്ന ഇടം. അവിടെ നിന്ന് ഒരു തരി മണലെടുത്ത് 1 മില്ലിമീറ്റർ മാറ്റിയിടുമ്പോൾ പോലും നീ ആ മരുഭൂമിയെ മാറ്റുകയാണ്, അതിന്റെ ഭൗതിക രൂപത്തിൽ മാറ്റമുണ്ടാക്കുകയാണ്. അതെത്ര നിസ്സാരമാണെന്ന് നിനക്ക് തോന്നിയാലും യു ചേഞ്ച്ഡ് ഇറ്റ്, യു ചേഞ്ച്ഡ് സഹാറ. അത്രയുള്ളൂ. ഈ ലോകത്തിൽ നാം എത്ര നിസ്സാരർ! നിസ്സാരനായ എനിക്കെന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരാണ് നാമെല്ലാം. എന്നാൽ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെറിയ മാറ്റങ്ങളായി അവരവർക്ക് തോന്നുമെങ്കിലും അതൊരുപക്ഷെ മറ്റൊരു കൂട്ടർക്ക് വലിയ മാറ്റമായിരിക്കും." അസമിലെ അക്ഷർ സ്കൂളിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഇതാണ് മനസ്സിൽ ആദ്യം വന്നത്. 2016 പർമിക ശർമ്മയും മസിൻ മുക്തറും ചേർന്ന് തുടങ്ങിയ ഒരു സ്കൂൾ. പ്രത്യേകത എന്തെന്നോ, ഇവിടെ രാവിലെ സ്കൂൾ ബാഗിനൊപ്പം ഒരു സഞ്ചി പ്ലാസ്റ്റിക് മാലിന്യവുമായിട്ടാണ് വിദ്യാലയത്തിലെ കുട്ടികൾ പഠിക്കാനെത്തുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ആരുമില്ലാത്ത സ്ഥലം നോക്കി വഴിയിലെറിയില്ല ഇവർ. മാലിന്യ സഞ്ചിയുമായി സ്കൂളിലേക്കെത്തും. ഇവരുടെ പഠനത്തിനായുള്ള ഫീസായിട്ടാണ് അസമിലെ ഈ വ്യത്യസ്ത വിദ്യാലയം പ്ലാസ്റ്റിക്കുകൾ സ്വീകരിക്കുന്നത്. തണുപ്പ് കാലത്ത് ചൂട് കായാനായി പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്ന ശീലം ഇവിടത്തെ പ്രദേശവാസികൾക്കുണ്ടായിരുന്നു. ഈ സമയത്ത് സ്കൂളിലും പരിസരത്തുമെല്ലാം വിഷപ്പുക നിറയും. അങ്ങനെയാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെ സ്കൂളിലെ കുട്ടികൾ ബോധവൽക്കരണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വ്യത്യസ്തമായ ഈ ആശയം അക്ഷർ സ്കൂൾ അവതരിപ്പിച്ചത്.
The problem here is a lot of people burn plastic, to get rid of the plastic. Till we made it compulsory, plastics were not coming in. So then we made all the parents sign a pledge saying that they will not burn plastic and that they will send all the single-use plastics to the school. So that plastic we take as fees for the school.
ഇത്തരത്തിൽ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം കുട്ടികൾ പ്രദേശവാസികളുടെ തന്നെ സഹകരണത്തോടെ റീസൈക്കിൾ ചെയ്ത് നിർമ്മാണ സാമഗ്രികളാക്കി മാറ്റും. സമൂഹത്തോടും പരിസ്ഥിതിയോടുമുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്നതിനായി ഓരോ കുട്ടിയും 25 പ്ലാസ്റ്റിക് മാലിന്യങ്ങളെങ്കിലും ഓരോ ആഴ്ചയും സ്കൂളിലെത്തിക്കുന്നു.
They get a particular day, which is Monday. They go for collection to different restaurants and households near the school vicinity. And they bring it and dump it in our collection center. Like our students, they segregate the waste in this particular bottle, they are stuffing the dry plastics. So as of now, they are doing it manually. So in 1 hour, how much they can do, according to that, they get a minimum amount of salary, which we say it as a student salary.
ഫീസിന്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അക്ഷർ സ്കൂളിന്റെ ഈ വ്യത്യസ്തത. പരമ്പരാഗത പഠന രീതികളിൽ നിന്നും വിഭിന്നമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നാല് ചുവരുകൾക്കുള്ളിലെ അടച്ചിട്ട ക്ലാസ് മുറികളിലല്ല, മറിച്ച് മുളകൊണ്ട് നിർമ്മിച്ച വിശാല പൊതുവിടങ്ങളിലാണ് പഠനം. കുട്ടികളെ തരംതിരിച്ചിരിക്കുന്നത് അവരുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അറിവിന്റെ തോതനുസരിച്ച് വിവിധ ലെവലുകളിൽ പരിശീലനത്തിൽ അധിഷ്ഠിതമായ അധ്യയനം. പ്രായഭേദമന്യേ കുട്ടികൾ അറിവ് നേടി പല തലങ്ങളിലായി ഉയർന്നു വരുന്നു. ഒരു വ്യത്യസ്ത സ്കൂൾ തുടങ്ങണമെന്ന ആശയവുമായി ന്യൂയോർക്കിൽ നിന്ന് 2013 ഇന്ത്യയിലെത്തിയതാണ് മസിൻ മുക്താർ.
I was born in New York and I came to India in 2015. I met my now wife Parmita Sharma. We had so much in common in terms of our goals and ideas for starting a school that we decided to start a school together in 2016. So we wanted to develop a school that was specifically for teaching children how to combat poverty. So the entire curriculum is designed in a way that it combines conventional academics with vocational training, job training, business training. We want each student to graduate from here knowing how to run a business, how to earn a living, how to start development work in their own community.
Tata Institute of Social Sciences il ninnu MSW kaiyinjathiya Parmita Sharma kootai ettiyodode 2016 June il Akshar School pirannu. Kuttikale schoolilekku vidan graminare sammadippikkukayirunnu aadya velluvili. അടുത്തടുത്തുള്ള പാറമടകളിൽ ദിവസവും 150 മുതൽ 200 രൂപയ്ക്ക് പണിയെടുത്തിരുന്നവരാണ് കുട്ടികളിൽ അധികവും. ഇത് വേണ്ടെന്ന് വെച്ച് സ്കൂളിലേക്ക് ഇവരെ എത്തിക്കാനായി ഒരു മെന്റർഷിപ്പ് പിയർ ടു പിയർ പഠന മോഡലാണ് അക്ഷർ സ്വീകരിച്ചത്. ഇതനുസരിച്ച് ഉയർന്ന ലെവലിലെ കുട്ടികൾ താഴ്ത്ത ലെവലിലെ കുട്ടികളെ പഠിപ്പിക്കും.
So we have a school here with 100 students and the main feature of our school is meta teaching. To address the problem of scarcity of teachers, you know, all over the country, we need to find a solution where we can have more teachers paying attention to the students. And to do that, what we have done is we employ older students to teach younger students. So we teach the older kids and then they teach the younger students.
2018 വിവാഹിതരായ മാസിനും പർമ്മദയും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയെമ്പാടും 100 അക്ഷർ സ്കൂളുകൾ കൂടി തുടങ്ങാൻ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ അധ്യാപകൻ ആ ഭൗതികശാസ്ത്ര കുതുകിയായ വിദ്യാർത്ഥിയോട് ചോദിച്ചതുപോലെ, നിന്നെ ഒരു വിമാനത്തിൽ കയറ്റി സഹാറ മരുഭൂമിയിൽ കൊണ്ടിടുന്നു എന്ന് വിചാരിക്കുക. നീ അവിടെ നിന്ന് ഒരു തരി മണലെടുത്ത് 1 മില്ലിമീറ്റർ മുന്നോട്ടിടുന്നു. എന്താണ് അതിന്റെ അർത്ഥം?